വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായം. മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്. ചോദ്യം 16. ശിഷ്യൻ, യാഥാർത്ഥ്യാനുഭവത്തിന്റെ മാനദണ്ഡം എന്താണ്? ഒരിക്കൽ യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നത് പിന്നീട് യാഥാർത്ഥ്യമായി അനുഭവപ്പെടുകയില്ല എന്നാണോ ഇതിനർത്ഥം? മാസ്റ്റർ, അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്കും ബൗദ്ധികർക്കും ബോധം ബുദ്ധിയുടെ സവിശേഷതയാണെന്ന് പറയേണ്ടി വന്നത്. അനുഭവങ്ങൾ രണ്ട് തരത്തിലാണ് ബോധത്തിൽ നിലനിൽക്കുന്നത്. 1. മാനസികം. 2. ശാരീരികം. ദുഃഖവും സന്തോഷവും മാനസിക അനുഭവങ്ങളും വേദനയും സുഖവും ശാരീരിക അനുഭവങ്ങളുമാണ്. ഈ 4 അനുഭവങ്ങളും ഞാൻ അനുഭവിക്കുന്നു എന്ന് തോന്നാൻ കാരണം ബോധവും ദേഹവും ഒന്നാണെന്ന് ധരിക്കുന്നത് കൊണ്ടാണ്. എല്ലാ അനുഭവങ്ങളും ആപേക്ഷികമാണ്. കേവലാനുഭവം എന്ന ഒന്നില്ല. അനുഭവങ്ങളുടെ തീവ്രത അനുസരിച്ച് യാഥാർത്ഥ്യബോധം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ആഹാരം, ജലം, വായു ഇവ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും മാരകമായ രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേദനകളുമാണ് ഏറ്റവും കൂടിയ യാഥാർത്ഥ്യം. മറ്റെല്ലാ അനുഭവങ്ങളും ഇതിനേക്കാൾ യാഥാർത്ഥ്യം കുറഞ്ഞവയാണ്. വെള്ളപ്പൊക്കം വന്ന് രക്ഷയ്ക്കായി ടെറസിൽ കയറി നിൽക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ആഹാരത്തെക്കാളും കുടിവെള്ളത്തെക്കാളും യാഥാർത്ഥ്യമായി സ്വർണമോ പണമോ സ്വത്തുക്കളോ ഭാര്യയോ കുട്ടികളോ അനുഭവപ്പെടണമെന്ന് നിർബന്ധമില്ല. അതായത്, നാം അനുഭവിക്കുന്ന എല്ലാ ജീവിതാനുഭവങ്ങളും ആപേക്ഷികമാണെന്നർത്ഥം. ഒരു സാഹചര്യത്തിൽ യാഥാർത്ഥ്യമെന്ന് അനുഭവപ്പെട്ട വസ്തു മറ്റൊരു സാഹചര്യത്തിൽ അങ്ങനെ അനുഭവപ്പെടണമെന്ന് നിർബന്ധമില്ല. മനുഷ്യർ പരസ്പരം കൽപ്പിക്കുന്ന യാഥാർത്ഥ്യം ഒരിക്കലും കേവല യാഥാർത്ഥ്യമാകുകയില്ല. അതായത്, താൻ കേവല യാഥാർത്ഥ്യമാണെന്ന് സ്വയം അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് സ്വന്തം ദേഹവും പ്രപഞ്ചവും ആപേക്ഷിക യാഥാർത്ഥ്യമാണെന്നേ അനുഭവപ്പെടുകയുള്ളൂ. ഈ അവസ്ഥയാണ് ജീവിച്ചിരിക്കെയുള്ള മോക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത്. ആപേക്ഷികത അറിവായി നിലനിന്നാൽ ദൈവം വിശ്വാസമായി മാറും. ആപേക്ഷികത അനുഭവമായി മാറിയാൽ താൻ സ്വയം ദൈവമെന്ന് അനുഭവിക്കും, അഥവാ താനാണ് കേവല യാഥാർത്ഥ്യം എന്ന് അനുഭവിക്കും. ആപേക്ഷികത മനസ്സിലാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീനും സർ ഐസക് ന്യൂട്ടനും ശക്തരായ ദൈവ വിശ്വാസികളായതിന്റെ കാരണം ആപേക്ഷികത അവരുടെ ഏറ്റവും വലിയ അറിവായതുകൊണ്ടായിരുന്നു. കേവല യാഥാർത്ഥ്യം തങ്ങൾക്ക് പുറമേ നിൽക്കുന്ന ഒരു ശക്തിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഈ 2 പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും. ചോദ്യം 17. ശിഷ്യൻ, ജനനമരണ ഭ്രമങ്ങളിൽ നിന്ന് ഉണരുന്നതിനെ ബോധത്തെ ഉയർത്തുവാൻ എന്തും സഹിക്കുവാനും ത്യജിക്കുവാനും ഞാൻ തയ്യാറാണ്. അദ്വൈതാനുഭവം എനിക്ക് ലഭിച്ചേ മതിയാകൂ. മാസ്റ്റർ, സ്വന്തം ദേഹവും ബോധവും രണ്ടാണെന്ന് അനുഭവിക്കുകയും അവയിൽ ബോധം ദൈവം തന്നെയെന്നും ദേഹവും ജീവനും നശ്വരവും ആവർത്തന സ്വഭാവമുള്ളതാണെന്നും അനുഭവിക്കുന്നതിനെയാണ് അദ്വൈതാനുഭവം അഥവാ തുരീയാനുഭവം എന്ന് പറയുന്നത്. അദ്വൈതാനുഭവത്തിലെത്താൻ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും അതീതനായ പറ്റൂ. എല്ലാ മതവിശ്വാസങ്ങളിൽ നിന്നും നന്മ തിന്മ, നീതി അനീതി, പാപം പുണ്യം, ഭാഗ്യം നിർഭാഗ്യം എന്നീ താഴ്ന്ന ബോധാവസ്ഥയുടെ ആപേക്ഷിക വൈരുദ്ധ്യങ്ങളിൽ നിന്നും മുക്തനാകണം. അതിനായി സത്യാന്വേഷികൾ ചില ഗുണങ്ങൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഉപാധികൾക്കതീതമായി അവനവനോട് തന്നെയുള്ള പൂർണമായ ആത്മാർത്ഥത, വിശ്വാസം, അനുസരണം ഇവ വികസിപ്പിക്കണം. അവബോധം നൽകുന്ന ശക്തമായ തിരിച്ചറിവും ഓർമ്മയും ശ്രദ്ധയും ബുദ്ധികൊണ്ട് വളർത്തിയെടുക്കണം. ജാഗ്രത് എന്ന ഉണർവ് യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും തോന്നാൻ കാരണം അവരവരുടെ സ്വാർത്ഥതയും അതുമൂലമുണ്ടാവുന്ന വിഭ്രമ മതിഭ്രമ വികാരങ്ങളും കൊണ്ടാണ്. സ്വാർത്ഥതയുടെ വികാരങ്ങളും അനുഭവങ്ങളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. സ്വാർത്ഥത പോയാൽ വിഭ്രമവും മതിഭ്രമവും പോകും, അഥവാ വിഭ്രമവും മതിഭ്രമവും പോയാൽ സ്വാർത്ഥതയും പോകും. ഇവ രണ്ടും ഇല്ലാതാകണമെങ്കിൽ പലതും ത്യജിക്കുകയും സഹിക്കുകയും അനുഭവിക്കേണ്ടതായും വരും. അത് നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. നിലനിൽക്കാൻ ആഗ്രഹിക്കുകയും നിലനിൽപ്പ് യാഥാർത്ഥ്യമാണെന്ന് അറിയുമ്പോഴുമാണ് സ്വാർത്ഥതയും അതിന്റെ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളും ഉണ്ടാകുന്നത്. മിനിമം ആഹാരം, ജലം, ജീവിത സാഹചര്യങ്ങൾ ഇവ നേടുന്നതിന് വികാരങ്ങളുടെ ആവശ്യമില്ല. സ്വാർത്ഥനാകാതെയും വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ ഇല്ലാതെയും നിലനിൽക്കാൻ കഴിയുമെന്നാണ് ബോധശാസ്ത്രം പഠിപ്പിക്കുന്നത്. മതങ്ങളും വേദാന്തങ്ങളും ഭൗതിക ശാസ്ത്രങ്ങളുമെല്ലാം പഠിച്ചിട്ടും കേവല യാഥാർത്ഥ്യമായ ദൈവമാണ് താൻ എന്ന് അനുഭവിക്കാൻ മനുഷ്യന് കഴിയാത്തതിന്റെ കാരണം വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ട് സ്വാർത്ഥതയും സ്വാർത്ഥത കൊണ്ട് വിഭ്രമ മതിഭ്രമ വികാരങ്ങളെയും നിലനിർത്തുന്നത് കൊണ്ടാണ്. ഭ്രമങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ബോധത്തെ ഉയർത്തണം. ബോധത്തെ ഉയർത്തുന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനും ഓർമ്മിക്കാനും ശ്രദ്ധിക്കാനുമുള്ള കഴിവ് മനുഷ്യബുദ്ധിക്ക് സ്വാഭാവികമായി തന്നെ ഇല്ലാത്ത ഒന്നാണ്. സ്വാർത്ഥ താൽപര്യങ്ങളിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ട തിരിച്ചറിവും ഓർമ്മശക്തിയും ശ്രദ്ധയും മാത്രമേ ജന്മനാ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അദ്വൈതാനുഭവം ഉണ്ടാകണമെന്ന ശക്തമായ ആഗ്രഹം നിലനിർത്തി മുക്തിയുടെ തിരിച്ചറിവിനെയും ഓർമ്മയെയും ശ്രദ്ധയെയും ബലമായി പിടിച്ചു നിർത്തണം. അതിനായി മനസ്സിനെ മുഴുവനും ഗുരുവിന്റെ മുമ്പിൽ തുറന്നിടണം. ജീവിതത്തിന്റെ കർമ്മധർമ്മങ്ങളിൽ മനസ്സിൽ കയറിക്കൂടിയ എല്ലാവിധ രഹസ്യങ്ങളും ഗുരുവിനോട് തുറന്നു പറയണം. രഹസ്യങ്ങളുടെ കലവറയാണ് മനസ്സ്. അത് തന്നെയാണ് അതിന്റെ അമരത്വവും. അങ്ങനെ രഹസ്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ ലൈംഗിക ഊർജത്തെ അതിന്റെ സ്വാഭാവികതയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിനായി ബോധശാസ്ത്ര ബ്രഹ്മചര്യം പരിശീലിക്കണം. വികാരങ്ങളെ നിസ്സംഗതയിൽ നിലനിർത്തണം. ഭൗതിക വിഷയമായാലും ആത്മീയ വിഷയമായാലും എന്തും ശരിയായി മനസ്സിലാകാനും അനുഭവമാകാനും ലൈംഗിക ഊർജത്തെ ഉയർത്തണം. അതിനായി സ്വയംഭോഗ സംഭോഗങ്ങളിൽ നിന്നും താൽക്കാലികമായി പിന്മാറണം. ഓർഗാസം സംഭവിക്കാതെ ലൈംഗിക ഹോർമോണുകൾ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുവാനുള്ള പരിശീലനം ശാസ്ത്രീയമായി നടത്തണം. കർമ്മധർമ്മങ്ങൾ നിസ്സംഗതയിൽ ചെയ്യണം. അതിനായി പലതും ത്യജിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടതായി വരും. ചോദ്യം 18. ശിഷ്യൻ: രണ്ടു തരം തിരിച്ചറിവും ഓർമ്മശക്തിയും ശ്രദ്ധയും അനുഭവങ്ങളും മനുഷ്യരിൽ നിലനിൽക്കുന്നു എന്നല്ലേ ഇതിനർത്ഥം? ഇത്തരം ഒരറിവ് ആദ്യമായാണ് എനിക്ക് ലഭിക്കുന്നത്. അല്പം കൂടി അത് വ്യക്തമാക്കാമോ? മാസ്റ്റർ: സഹജാവബോധമെന്ന ബുദ്ധി കൊണ്ടാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത്. നിലനിൽപ്പിനാവശ്യമായ തിരിച്ചറിവും ഓർമ്മയും ശ്രദ്ധയും അനുഭവങ്ങളും വരുന്നത് സഹജാവബോധത്തിൽ നിന്നാണ്. ഒരു ജീവി തന്റെ ഇണയെ തിരിച്ചറിയുന്നതും പാർപ്പിടം ഓർമ്മിക്കുന്നതും അപകടങ്ങളെ ശ്രദ്ധിക്കുന്നതും അനുഭവങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്നതും സഹജാവബോധം കൊണ്ടാണ്. ഇവയെ നാം ഉൾപ്രേരണ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യന് സഹജാവബോധം കൂടാതെ അവബോധം കൂടി ഉള്ളതിനാൽ ഉൾപ്രേരണകളുടെ തിരിച്ചറിവും ഓർമ്മയും ശ്രദ്ധയും അനുഭവങ്ങളും ഞാൻ അനുഭവിക്കുന്നു എന്നും എന്റെ അനുഭവങ്ങളാണെന്നും ഒന്നുകൂടി തിരിച്ചറിയാൻ കഴിയുന്നു. അതിനാൽ മനുഷ്യന് രണ്ടു തരം തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളും ഉണ്ടാകുന്നു. ദുഃഖം, സന്തോഷം, സുഖം, വേദന എന്നീ അനുഭവങ്ങൾ മനുഷ്യനിൽ മാത്രം ഉയർന്ന തോതിൽ കാണപ്പെടുന്നു. ഇവയിൽ ദുഃഖവും വേദനയും ഒഴിവാക്കി സന്തോഷവും സുഖവും മനുഷ്യന് അനുഭവിക്കാനും കഴിയുന്നു. എന്നാൽ ആ രീതിയിൽ ഉയർന്ന ബോധത്തിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനവും അറിവും മനുഷ്യർക്ക് ലഭിക്കുന്നില്ല. ബോധം വ്യക്തിബോധമായി അഥവാ ആത്മാവായി ബുദ്ധിയോട് ബന്ധപ്പെടുമ്പോൾ സഹജവാസനകൾ തന്റെ വാസനകളാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാകുന്നു. അതോടെ ബോധം താഴ്ന്നു പോകുകയും ചെയ്യുന്നു. താഴ്ന്ന ബോധം സഹജാവബോധത്തിൽ തനിയെ സംഭവിക്കുന്നവയെ താൻ മൂലമാണ് സംഭവിക്കുന്നത് എന്നും അത് കാര്യകാരണങ്ങൾക്ക് വിധേയമാണെന്നും തെറ്റായി മനസ്സിലാക്കുന്നതിനാൽ അവയെ മറച്ചുപിടിക്കാനും സൂത്രം കൊണ്ട് പരിഹരിക്കാനും ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് മനുഷ്യരിൽ മനസാക്ഷിക്കുത്തും പശ്ചാത്താപവും ഉണ്ടാകുന്നത്. ബോധം എന്താണെന്ന് മനസ്സിലാക്കാതെ അത് ബുദ്ധിയുടെ വിശേഷതയാണെന്ന് താഴ്ന്ന ബോധമുള്ളവർ വിശ്വസിക്കുന്നു. ബോധത്തെ ഉയർത്തുമ്പോൾ സഹജാവബോധത്തിലെ തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളും തന്റേതല്ല എന്നും ഉയർന്ന ബോധത്തിന്റെ തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളും മറ്റൊന്നാണെന്നും മനസ്സിലാകും. സഹജാവബോധത്തിലെ മൃഗീയതയും സ്വാർത്ഥതയും പ്രതികാരവും തന്റേതല്ല എന്നും തിരിച്ചറിയുന്നു. അതിനാൽ ഉയർന്ന ബോധം ദേഹത്തെ അസത്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് മോക്ഷം. അതായത് താഴ്ന്ന ബോധത്തിൽ ദേഹം താനാണെന്നും ഉയർന്ന ബോധത്തിൽ ദേഹം താൻ അല്ല എന്നും തിരിച്ചറിയുന്നു. ദേഹം താൻ അല്ല എന്ന് അനുഭവിക്കുമ്പോഴാണ് തനിക്ക് മരണമില്ല എന്നും തന്റെ യഥാർത്ഥ സ്വഭാവം നിത്യമായ പരമാനന്ദമാണെന്നും വ്യക്തിത്വം ഇല്ലാത്തതാണെന്നും ബോധം തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് മനുഷ്യന് മാത്രം രണ്ടു തരം തിരിച്ചറിവും ഓർമ്മയും ശ്രദ്ധയും അനുഭവങ്ങളും ഉണ്ടാകുന്നത്. ഒന്ന് താഴ്ന്ന ബോധത്തിലും മറ്റേത് ഉയർന്ന ബോധത്തിലും. താഴ്ന്ന ബോധത്തിലാണ് നാം ജന്മമെടുക്കുന്നത്. പ്രതികരണവും ശ്രദ്ധയുമാണ് നമ്മുടെ ജീവിതത്തെ മുന്നിലേക്ക് നയിക്കുന്നത്. മാതാപിതാക്കളോടും അധ്യാപകരോടും സമൂഹത്തോടും പ്രതികരിച്ചും അവരെ ശ്രദ്ധിച്ചുമാണ് ബുദ്ധി വളരുന്നതും വികസിക്കുന്നതും. ഈ പ്രതികരണത്തിലും ശ്രദ്ധയിലും വികാരം വരുമ്പോഴാണ് പ്രതിവികാരമെന്ന ശക്തമായ പ്രതികാരം നമ്മുടെ മനസ്സിൽ വളരുന്നത്. അത് മനസ്സിന്റെ അടിസ്ഥാന സ്വഭാവമായി മാറുന്നതോടെ പ്രതികാരം ശക്തമായ ഓർമ്മയായും ശ്രദ്ധയായും മനസ്സിൽ ബലമായി പിടിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് പ്രതികാരത്തെ മറക്കാനും അതിനെ ശ്രദ്ധിക്കാതിരിക്കാനും മനുഷ്യന് കഴിയാത്തത്. മറക്കാനും ശ്രദ്ധിക്കാതിരിക്കാനും കഴിയാത്തതിനെയാണ് ഓർമ്മശക്തിയായും ശ്രദ്ധയായും നാം തെറ്റിദ്ധരിക്കുന്നത്. ബുദ്ധിയുടെ ഒരളവായി ഈ ശ്രദ്ധയെയും ഓർമ്മശക്തിയെയും നാം അംഗീകരിക്കാറുണ്ട്. നമുക്ക് സ്വാധീനമില്ലാത്ത താഴ്ന്ന ബോധത്തിലുള്ള ഈ ഓർമ്മശക്തിയും ശ്രദ്ധയുമാണ് കാരണമില്ലാത്ത അസ്വസ്ഥതയായി അഥവാ മൂഡ് ചേഞ്ച് ആയി മനസ്സിൽ നിലനിൽക്കുന്നത്. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കുവാനും അവരെ സംശയിക്കുവാനും അവരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറാനും നമുക്ക് എല്ലാവർക്കും ജന്മന കഴിവുണ്ടെന്ന് കാണാം. പ്രതികാരത്തെയും സംശയത്തെയും ഇല്ലാതാക്കാൻ കഠിനമായി പ്രയത്നിക്കണം. ഉപാധികളില്ലാത്ത ശ്രദ്ധയെ വളർത്തുവാനും അതിലൂടെ ബോധത്തെ ഉയർത്തുവാനും കഠിനമായി പരിശ്രമിക്കണം. അതിനായി 5 കർമ്മങ്ങൾ, അതായത് മനസ്സിനെ തുറന്നിടൽ, വസ്തുനിഷ്ഠത, നിഷ്കാമത്വം, നിസ്സംഗത്വം, ബോധശാസ്ത്ര ബ്രഹ്മചര്യം, ഇവ പ്രാവർത്തികമാക്കണം. അങ്ങനെയായാൽ ബോധം അല്പം ഉയരുകയും ഓർമ്മശക്തിയും ശ്രദ്ധയും അനുഭവങ്ങളും മറ്റൊരു തലത്തിലേക്കെത്തുകയും അതോടെ പ്രതികാരമെന്ന താഴ്ന്ന ബോധത്തിലെ ഓർമ്മയും ശ്രദ്ധയും അനുഭവങ്ങളും മറ്റൊന്നായി മാറുകയും അസാധാരണമായ സൂക്ഷ്മ ശ്രദ്ധയും വസ്തുനിഷ്ഠതയും ഉണ്ടാകുകയും നിലനിൽപ്പിന്റെ രഹസ്യം മനസ്സിലാകുകയും ചെയ്യുന്നു. അങ്ങനെ ബോധവും ദേഹവും രണ്ടാണെന്ന് അനുഭവിക്കാൻ തക്ക ഓർമ്മയും ശ്രദ്ധയും വളരാൻ തുടങ്ങുന്നു. ചോദ്യം 19. ശിഷ്യൻ, സഹജാവബോധത്തിൽ തനിയെ പ്രവർത്തിക്കുന്ന തിരിച്ചറിവ്, ഓർമ്മ, ശ്രദ്ധ, അനുഭവങ്ങൾ മുതലായവയെ ഒന്നുകൂടി തിരിച്ചറിയാൻ കഴിവുള്ള അവബോധം വീണ്ടും മനുഷ്യബുദ്ധിയോട് മാത്രം ബന്ധപ്പെടുന്നു. അതാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഈ ബന്ധപ്പെടൽ മൂലം ഉണ്ടാകുന്ന വികാരങ്ങളുടെ ആവരണവും പ്രക്ഷേപണവും കൊണ്ടാണ് ബോധം താഴ്ത്തപ്പെട്ട് താൻ സാക്ഷാൽ ദൈവമാണെന്ന അനുഭവം എല്ലാവരിലും ഇല്ലാതാക്കുന്നത്. ഇവയിൽ ഏത് സവിശേഷതയ്ക്കാണ് ബോധത്തെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ കഴിയുന്നത്? മാസ്റ്റർ, ബോധത്തിന്റെ മേൽപ്പറഞ്ഞ നാല് സവിശേഷതകളും ബോധത്തെ ഉയർത്താനും ഭ്രമത്തിൽ നിന്ന് പുറത്തുകടക്കാനും ആവശ്യമാണ്. എന്നാൽ ഉപാധികൾക്കതീതമായ ശ്രദ്ധയും ഓർമ്മയ്ക്കുമാണ് ബോധത്തെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ കഴിയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളും ഉണ്ട്. നിലനിൽപ്പിനും അതിജീവനത്തിനും ഇവ ആവശ്യമാണ്. എന്നാൽ ഈ ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളും ജീവികളുടെ സഹജാവബോധമായതിനാലും അവയ്ക്ക് അവബോധം ഇല്ലാത്തതിനാലും തങ്ങൾക്ക് ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളും ഉണ്ടെന്ന് അവയ്ക്ക് സ്വയം അറിയാൻ കഴിയുകയില്ല. നിലനിൽപ്പിന്റെ താൽപര്യങ്ങൾ നേടുക എന്നതാണ് ഇവ കൊണ്ട് അവയ്ക്കുള്ള ഏക പ്രയോജനം. ഈ താൽപര്യങ്ങൾ ഒരിക്കലും അവരുടെ സ്വാർത്ഥ വികാരങ്ങൾ ആകാറില്ല. മനുഷ്യനും നിലനിൽപ്പിന്റെ താൽപര്യങ്ങളുണ്ട്. എന്നാൽ അവ എല്ലാം തന്നെ സ്വാർത്ഥ വികാരങ്ങളായി മാറുന്നു. സ്വാർത്ഥ വികാരങ്ങളിൽ ഉണ്ടാകുന്ന ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളും സഹജാവബോധത്തിലുള്ള ശ്രദ്ധ, ഓർമ്മ, അനുഭവം ഇവയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ബോധം അവബോധമായി മനുഷ്യനിൽ മാത്രം നിലനിൽക്കുന്നതിനാൽ സഹജാവബോധത്തിന്റെ ശ്രദ്ധയെയും ഓർമ്മയെയും അനുഭവങ്ങളെയും വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിക്കാനും ഓർമ്മിക്കാനും അനുഭവിക്കാനും ഉള്ള കഴിവും മനുഷ്യനുണ്ട്. ഈ കഴിവ് മനുഷ്യർ ഉപയോഗിക്കുന്നത് നിലനിൽപ്പിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ എങ്ങനെ എളുപ്പത്തിലും സൂത്രത്തിലും കഷ്ടതകൾ ഇല്ലാതെയും നേടാം എന്നതിലാണ്. ഒരു വിഭാഗം മനുഷ്യർ ഇത് ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ ഉണ്ടായത്. മറ്റൊരു വിഭാഗം പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും തന്നെ ഒഴിച്ച് മറ്റുള്ള വസ്തുക്കളെയും മനുഷ്യരെയും മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ മൂന്നാമതൊരു കൂട്ടർ പ്രശസ്തിയും ധനവും സമ്പാദിക്കാൻ ഉപയോഗപ്പെടുത്തി. അതോടുകൂടി ബുദ്ധി കുറഞ്ഞ നല്ലൊരു വിഭാഗം മനുഷ്യർ അനുകമ്പാർഹരായി. തന്നെ തന്നെ തിരിച്ചറിയാനും ശ്രദ്ധിക്കാനും തന്റെ ഓർമ്മകളെയും അനുഭവങ്ങളെയും ഒന്നുകൂടി പരിശോധിക്കുവാനും ഒരു മനുഷ്യനും ഒരു കാലത്തും തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറായാൽ ബോധം ഉയരുമെന്നും ജാഗ്രത്തിൽ നിന്നും തുര്യത്തിലേക്ക് ഉണരുമെന്നും ആരും കണ്ടെത്തിയതായി തെളിവുകളുമില്ല. ഓർമ്മയും ശ്രദ്ധയും വ്യത്യസ്ത വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുവാനാണ് ഭൗതികരും ആത്മീയരും ശ്രമിച്ചത്. ഭൗതിക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവർ അനേകം ഭൗതിക സാമൂഹിക ശാസ്ത്രങ്ങൾ സ്ഥാപിച്ചു. ഒരു അദൃശ്യ ശക്തിയെ പുറത്ത് സങ്കല്പിച്ച് ശ്രദ്ധയെ കേന്ദ്രീകരിച്ചവർ അഥവാ ധ്യാനിച്ചവർ വിവിധ തരം അതീന്ദ്രിയ ശക്തികൾക്കും അനുഭവങ്ങൾക്കും വിധേയരായി. ഈ അനുഭവങ്ങൾ ദൈവത്തിന്റെ ശക്തിയാണെന്ന് അവർ പ്രചരിപ്പിച്ചു. മതങ്ങളും ഭൂരിഭാഗം വേദാന്ത കൃതികളും ഇതാണ് ആത്മീയതയായി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. നിലനിൽപ്പിന്റെ വേദനകളെ പരിഹരിച്ച് ഉപാധികളില്ലാതെ തന്നെ തന്നെ ശ്രദ്ധിക്കുവാനും തന്റെ ഓർമ്മകളെയും അനുഭവങ്ങളെയും പരിശോധിക്കുവാനും സാഹചര്യങ്ങൾ ഒരുക്കുവാനുമാണ് നാൻസൻ സ്കൂൾ ഓഫ് എവറോളജി സ്ഥാപിക്കപ്പെട്ടത്. അതിലൂടെ വളരെ പെട്ടെന്ന് ബോധത്തെ ഉയർത്തി തുര്യം എന്ന മോക്ഷാനുഭവം എന്താണെന്ന് ജീവിച്ചിരിക്കെ അനുഭവിക്കാനാണ് എല്ലാവരെയും ക്ഷണിച്ചത്. അതിനായി നിലനിൽക്കാൻ ആവശ്യമായ ആഹാരവും പാർപ്പിടവും മാത്രമല്ല വാർദ്ധക്യകാലത്ത് പരാശ്രയം കൂടാതെ ജീവിക്കുവാനുള്ള പണം പോലും വാഗ്ദാനം നൽകി. എന്നിട്ടും ഇന്നുവരെ മോക്ഷം എന്ന പൂർണ്ണ സ്വാതന്ത്ര്യം അന്വേഷിച്ച് ആരും വന്നില്ല. വന്നവരിൽ നാലോ അഞ്ചോ പേർ മാത്രം. അവർ ലഭിച്ച സുഖ സൗകര്യങ്ങളിൽ ലയിച്ച് ബോധത്തെ ഒരു പരിധിക്കപ്പുറം ഉയർത്താൻ കൂട്ടാക്കാതെ എന്റെ കൂടെ ജീവിക്കുന്നു. ഉപാധികളില്ലാതെ തന്നെ തന്നെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കപ്പെടുമ്പോഴെല്ലാം എന്നെ ശത്രുവായി കാണുന്ന സാഹചര്യമാണ് പലപ്പോഴും കണ്ടത്. ഇത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഞാൻ എന്നെ ശ്രദ്ധിക്കാനല്ല അവരോട് ആവശ്യപ്പെടുന്നത്, അവരെ തന്നെ ശ്രദ്ധിക്കാനും അതിൽ ഉപാധികൾ ഉണ്ടെങ്കിൽ അത് നീക്കുവാനുമാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ ഉയർന്ന ഭൗതിക ആത്മീയ പ്രയോജനങ്ങൾ അവർക്ക് മാത്രമാണ് ലഭിക്കുക. ഭൗതിക തലത്തിൽ അവർ സമ്പന്നരും സന്തുഷ്ടരും സമാധാനമുള്ളവരും ആകും. ആത്മീയ തലത്തിൽ മോക്ഷമെന്ന ഏറ്റവും ഉയർന്ന ബോധതലം എന്താണെന്ന് ജീവിച്ചിരിക്കെ അനുഭവിക്കാനും അവർക്ക് കഴിയും. ഇതെല്ലാം ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടിട്ട് പോലും അവർ വികാരങ്ങളിൽ പ്രകോപിതരാകുന്നതും എനിക്ക് എതിരാകുന്നതും നശ്വരതയെ നശ്വരമല്ലാതാക്കുന്ന വികാരാനുഭവങ്ങളുടെ ശക്തി കൊണ്ടാണ് എന്ന് വ്യക്തമാണ്. നശ്വരതയെ നശ്വരതയെന്ന് അനുഭവപ്പെടുന്ന അവസ്ഥയെ എല്ലാവരും ഭയക്കുന്നു. നശ്വരത എന്ന അറിവ് അനുഭവമാക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ നശ്വരത എന്ന അനുഭവം എല്ലാവരും വെറുക്കുന്നു എന്നാണ് എന്റെ ഈ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. വേദനയും ദുഃഖങ്ങളും പരിഹരിച്ചു കൊടുത്താൽ അഥവാ സാക്ഷിയാകാൻ പഠിപ്പിച്ചാൽ പിന്നീട് നൈമിഷിക സുഖവികാരങ്ങളെയാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെയും വിജയിക്കുന്നത് വികാരങ്ങൾ തന്നെയാണ്. നിസ്സംഗതയും ഉപാധികൾക്കതീതമായ ശ്രദ്ധയും ഓർമ്മയും വളർത്താൻ മനുഷ്യബുദ്ധിക്ക് കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. നശ്വരത അനുഭവപ്പെട്ടാൽ ജീവിതത്തിന് അർത്ഥമില്ല എന്ന അറിവാണ് എല്ലാവരും നിലനിർത്തുന്നത്. എന്നാൽ നശ്വരത അനുഭവപ്പെട്ടാൽ ചക്രവർത്തി പദത്തെ പോലും നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന മോക്ഷാനുഭവത്തിന്റെ അഥവാ ജീവൻ മുക്തിയുടെ പറഞ്ഞറിയിക്കാൻ ആവാത്ത പരമാനന്ദത്തിലേക്ക് ബോധം ഉയരുമെന്ന സത്യം ഇന്നുവരെ മനുഷ്യർ ആരും മനസ്സിലാക്കിയിട്ടില്ല. ശ്രീബുദ്ധനും ജനകനും ഭരതനും തങ്ങളുടെ സിംഹാസനങ്ങൾ വേണ്ട എന്ന് വച്ചതിന്റെ രഹസ്യം ഇന്നുവരെ ആർക്കും അറിയില്ല. ഉപാധികളില്ലാതെ തന്നെ തന്നെ ശ്രദ്ധിക്കുകയും തന്റെ ഓർമ്മകളെയും അനുഭവങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്താൽ ബോധം വളരെ പെട്ടെന്ന് ഉയരുമെന്നത് അതിന്റെ നിയമമാണ്. മറ്റൊരു പ്രയത്നവും ആവശ്യമില്ല. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ പോലും അതിന് ആരും തയ്യാറാകുന്നില്ല എന്നാണ് എന്റെ അനുഭവം. അല്പം ബോധത്തെ ഉയർത്തി നിസ്സംഗരും നിസ്വാർത്ഥരും ആകാൻ ആർക്കും കഴിയും. എന്നാൽ ഭൗതിക ആത്മീയ ഉപാധികളില്ലാതെ ശ്രദ്ധയെയും ഓർമ്മയെയും തന്നിൽ ഉറപ്പിച്ചു നിർത്താൻ ആർക്കും കഴിയുന്നില്ല എന്ന് മാത്രമല്ല അതിനെ എതിർക്കുകയും ചെയ്യുന്നു. ചോദ്യം 20. ശിഷ്യൻ: താഴ്ന്ന ബോധത്തിലാണ് ജന്മം എടുത്തത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതം താഴ്ന്ന ബോധത്തിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആർക്കും തന്നെ തങ്ങൾ താഴ്ന്ന ബോധത്തിലാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്? മാസ്റ്റർ: സഹജാവബോധവും നിലനിൽപ്പിന്റെ ഹിംസയും തനി പ്രവർത്തിക്കുന്ന രീതിയിലാണ് സൃഷ്ടി സങ്കല്പിച്ചിരിക്കുന്നത് എന്ന് താഴ്ന്ന ബോധമുള്ള മനുഷ്യർക്ക് അറിയില്ല. ഇനി അറിയുന്നവർ ഉണ്ടെങ്കിൽ തന്നെ അവർ സദാസമയവും അത് മറക്കുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുമ്പുള്ള തലമുറകളിൽ നിന്ന് ലഭിച്ച വാസനാദോഷങ്ങൾ വിഭ്രമ മതിഭ്രമ വികാരങ്ങളായി താഴ്ന്ന ബോധത്തിൽ സ്വയം പ്രവർത്തിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ് ബുദ്ധിക്കില്ല. കാരണം ബുദ്ധി 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ വന്ന് പതിക്കുന്ന സന്ദേശങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അഹങ്കാരിയായി നിലനിൽക്കാനായി ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബുദ്ധിയെ വികാരങ്ങളുടെ സ്രോതസ്സിനെ അന്വേഷിക്കുവാനും അഹങ്കാരത്തെ ഇല്ലാതാക്കാനും പര്യാപ്തമാക്കണമെങ്കിൽ പുറമേയുള്ളവയോടുള്ള താല്പര്യം ഇല്ലാതാക്കണം. അതായത് പുറമെ കാണുന്നവ നശ്വരങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഭ്രമങ്ങളാണെന്നും ബുദ്ധിയെ വസ്തുനിഷ്ഠത കൊണ്ട് ബോധ്യപ്പെടുത്തണം. അത്തരത്തിൽ ബുദ്ധിയെ ഉപയോഗിച്ച് ബോധത്തെ ഉയർത്തുന്ന ഒരു പഠനം ലോകത്തൊരിടത്തും നിലനിൽക്കുന്നില്ല. ബോധത്തെ ഉയർത്തിയാൽ മാത്രമേ താഴ്ന്ന ബോധത്തിലെ വികാരാനുഭവങ്ങൾ സഹജാവബോധത്തിന്റെ സ്വയം പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.